2024 മാർച്ച് 19 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇലക്ട്രൽ ബോണ്ടിനു പകരം ഇനി എന്ത്? തിരഞ്ഞെടുപ്പില്ലാതെ ജനാധിപത്യമില്ല. എന്നാൽ ഇതേ തിരഞ്ഞെടുപ്പുകളുടെ ചിലവിന്റെ വ്യാപ്തിയിൽ നിന്നാണ് അഴിമതിയുടെ തുടക്കമെന്നാണ് രാഷ്ട്രീയ ഗവേഷകർ പൊതുവെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കാലങ്ങൾ പിന്നിടുന്തോറും തിരഞ്ഞെടുപ്പുകൾക്ക് ഭീമമായ ചെലവ് രാഷ്ട്രീയ കക്ഷികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും മറ്റും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വോട്ടർമാർക്ക് പണം നൽകി വരെ വോട്ട് പിടിക്കുന്ന പ്രവണതയും രാജ്യത്തിന്റെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും ഒരു കണക്കിലും കാണിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന തുകയിൽ തിരഞ്ഞെടുപ്പ് ചെലവ് നടത്താൻ കഴിയില്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. വലിയ കെട്ടുത്സവത്തിന്റെ മാതൃകയിലാണ് തിരഞ്ഞെടുപ്പ് രീതികൾ എന്നത് ചിലവിന്റെ അളവ് പല മടങ്ങ് കൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട്. സംഭാവന പിരിച്ചാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചിലവിനുള്ള തുക കണ്ടെത്തുന്നത്. പണക്കാരെയും ബിസിനസ്സുകാരെയും വമ്പൻ കമ്പനികളെയും മറ്റുമാണ് എല്ലാ കക്ഷികളും സമീപിക്കുന്നത്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ സംഭാവന നൽകുമ്പോൾ തന്നെ വമ്പൻ ബിസിനസ്സുകാർ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും അവരുടെ ബിസിനസിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ അധികാരത്തിലെത്തുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് ഉറപ്പാക്കാനാണ് അവർ കൂടുതൽ പണം നൽകുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പിന് ചിലവഴിക്കുന്ന പണം ചില രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒരു നിക്ഷേപം കൂടിയാണ്. അതിന്റെ എത്രയോ ഇരട്ടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും പിന്നീട് നടക്കാം. നിലവിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലും ഘടനയിലും കാതലായ മാറ്റം വരാതെ ചെലവ് നിയന്ത്രിക്കാനാവില്ല. ചെലവ് കൂടി എന്നതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും കഴിയില്ല. അതിനാൽ എന്തെങ്കിലും രീതിയിൽ സംഭാവനകൾ രാഷ്ട്രീയ കക്ഷികൾ പിരിച്ചേ മതിയാകൂ. ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം നിലവിൽ വന്നത് 2017 മുതലാണ്. അതിനു മുൻപും പാർട്ടികൾ സംഭാവന പിരിച്ചിരുന്നു. 20,000 രൂപയ്ക്ക് മുകളിൽ സംഭാവന നൽകുന്നവരുടെ വിവരം അതത് രാഷ്ട്രീയ കക്ഷികൾ ആദായ നികുതി വകുപ്പിന് നൽകുന്ന വാർഷിക കണക്കിൽ കാണിക്കണമെന്നായിരുന്നു നിയമം. ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന 1952 മുതൽ 2017 വരെ പണമൊഴികെ വഴിയൊന്നും ആർക്കും അറിയില്ല. ഇതിലധികവും കള്ളപ്പണമാണെന്നും തന്നെ കണക്കാക്കേണ്ടി വരും. ഇതിനൊരു മാറ്റം വരുത്തി സംഭാവന വൈറ്റ് മണി ആക്കി മാറ്റാനാണ് BJP സർക്കാർ 2017 ബോണ്ട് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അങ്ങനെ നൽകുന്ന പണത്തിന് കണക്കുണ്ടായി. അത് വിനിമയ ഏജൻസിയായ SBIയിലൂടെ നൽകാനാവൂ. കൃത്യമായി ആരൊക്കെ ആർക്കൊക്കെ നൽകിയെന്ന് അവർക്ക് അറിയാനും ആവും. എന്നാൽ അത് പുറത്തറിയിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നിയമം പാസാക്കിയത്. ഇത് സുതാര്യത ഇല്ലായ്മ ആണെന്ന് കണ്ട് സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായമേ റദ്ദാക്കി. പഴയ സംഭാവന രീതിയിലേക്ക് തിരിച്ചുപോയാൽ കള്ളപ്പണത്തിന്റെ ഒഴുക്കായിരിക്കും ഫലം. അതുണ്ടാകരുത്. അതിനാൽ കുറ്റമറ്റ ഒരു പുതിയ രീതി പണം പിരിക്കാൻ ഏർപ്പെടുത്തേണ്ടതാണ്. പണം നൽകുന്നവർക്ക് അത് അവർ ആർക്ക് നൽകിയെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹം ഇല്ലെങ്കിൽ അതും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഇതെല്ലാം പരിഗണിക്കപ്പെടുന്ന ഒരു പുതിയ സമ്പ്രദായമാണ് ഇനി വരേണ്ടത്.